അങ്കിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുമില്ലല്ലോ. അതുകൊണ്ട് പറയേണ്ട താമസം, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൈ ഭൂമിയിൽ നിന്നുകൊണ്ട് ശരിക്ക് മരിക്കാൻ അവർക്ക് സാധിച്ചു. മഹാനവായ ഫരീദ ഔലിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു അഞ്ച് ചായ ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന്. എന്തിനാണ് പാപ്പ അഞ്ച് ചായ? ഒന്ന് എനിക്കാണ്, ഒന്ന് ഇവർക്ക് രണ്ടുപേർക്കും, ഒന്ന് നിങ്ങൾക്ക്, ഒന്നതാ ഞാൻ കാണാതെ ഒളിച്ചിരിക്കുന്ന അതിന്റെ ഉള്ളിലുള്ള ആ സുഹൃത്തിനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ളത് കാണാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് പടച്ച തമ്പുരാൻ മഹാനായ ഫരീദ ഔലിയ ചോദക്കുപ്പിയകത്തുള്ള വസ്തുവിന് പോ െ കാൺമാ ഞാൻ നിങ്ങളെ കൽഭകമെന്നോവർ. നിങ്ങളെ ഉള്ളിലുള്ളത് കാണാനുള്ള കഴിവനിക്കുണ്ട്, നിങ്ങളെ ഉള്ളിലുള്ളത് കാണാനുള്ള കഴിവനിക്കുണ്ടെന്ന് ഓഹുല്ലാണമും പറഞ്ഞത് വെറുതെയല്ല. അപ്പ എന്റെ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് നമുക്ക് കാണാൻ കഴിയാത്തത് കാണാനുള്ള കഴിവ് കൊടുക്കുന്നു, നമുക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കാൻ കഴിവ് കൊടുക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നഹാബന്ദിലേക്ക് ഇസ്ലാമിക യുദ്ധം നയിക്കാൻ വേണ്ടി സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകളെ പേർഷ്യയിലുള്ള നഹാബന്ദിലേക്ക് ഏൽപ്പിച്ചു. നഹാബന്ദിൽ പോയി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളികളിൽ ഖുതബ ഓതുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്നതാ വിളിച്ചു പറയുന്നു, യാ സരിയ ജബൽ ജബൽ, യാ സരിയ ജബൽ ജബൽ, നോക്കണം യാ സാരിയ ജബൽ ജബൽ. കേട്ടിരിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഒരു പുതിയ വിളി, ആവശ്യമില്ലാത്തൊരു വിളി. ദിവസങ്ങൾക്ക് ശേഷമാണ് കാര്യം അറിയുന്നത്. നഹാബന്ദിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ മലയുടെ പുറം ഭാഗത്തിലൂടെ വന്നുകൊണ്ട് ആക്രമിക്കാൻ നിൽക്കുമ്പോഴാണ് മഹാനായ ഉമാമിയുറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വിളിച്ചു പറയുന്നത്, യാ സാരിയ ജബൽ ജബൽ, മലയെ സൂക്ഷിച്ചു സാരിയ, മലയെ സൂക്ഷിച്ചു സാരിയ. മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു അങ്ങകലെ നഹാബന്ദിൽ നിന്ന് ഇത് കേട്ടു. കേട്ടുകൊണ്ട് ശത്രുക്കളുടെ പ്രവർത്തനം അനുസരിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നീക്കി, അത് കാരണത്താൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ഹദീസ് വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുമ്പോ, എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങകലെ പേർഷ്യയിലെ നഹാബന്തിൽ നടക്കുന്ന സംഭവം കണ്ടത്? അതാണ് റബ്ബ് ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കണ്ണ്. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് മഹാനായ സാരിയ ഇവിടുന്ന് ലൗഡ് സ്പീക്കറുടെ സഹായം പോലുമില്ലാതെ മദീന പള്ളിയുടെ മിഹ്റാബിന്റെ മുകളിൽ വെച്ചുകൊണ്ട് മിമ്പറയുടെ മുകളിൽ വെച്ച് യാ സാരിയ എന്ന് ഇവിടുന്ന് വിളിച്ചപ്പോഴേക്ക് നഹാബന്തിലെ സാരിയ എങ്ങനെയാണത് കേട്ടത്? അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന ചെവി, അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കേൾവി ശക്തി എന്ന വസ്തുത. എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കുമ്പോ വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. നിങ്ങൾ എവിടെ വെച്ചും ഗൗസുല്ലാമിനെ വിളിച്ചാൽ ഞാനത് കേൾക്കാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ഗൗസുല്ലാമ പറയുമ്പോ ഹദീസ് പഠിച്ച ഒരു മനുഷ്യനെ സംശയിക്കില്ല, വിവരമില്ലാത്തവർക്ക് മാത്രമേ സംശയിക്കാൻ കഴിയൂ. നമ്മൾ ആലോചിക്കേണ്ടത്, വിവരമില്ലാത്ത ഒരു മനുഷ്യനല്ലാതെ ഈ വിഷയത്തിൽ സംശയിക്കാൻ കഴിയില്ല. കാരണം മദീന പള്ളിയിൽ നിന്നുള്ള മിമ്പറയുടെ മുകളിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന സന്ദേശം നഹാബന്ദിലെ സാരിയ കേട്ടു എന്ന് പറയുമ്പോ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിലപ്പോൾ ഇത് യോജിച്ചു കൊള്ളണമെന്നില്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് ചിലപ്പോൾ ഇത് യോജിച്ചു കൊള്ളണമെന്നില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, യാ ഹൗസിയാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഖുതുബിയത്തിലൂടെ നമ്മൾ വിളിച്ചാൽ ബാഗ്ദാദിൽ കിടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇത് കേൾക്കുമോ എന്നാണ്. ഇന്ന് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഒരുതരം യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖകരമായ കാലഘട്ടം. എന്താണ് ആ കാലഘട്ടം? ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ വിളിച്ചാൽ ഈടയായി. ഞാൻ ഏതോ ഒരു പുസ്തകം വായിച്ചപ്പോ ആ പുസ്തകത്തിൽ കാണാൻ കഴിഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണത്? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ നമ്മളെ വീട്ടിൽ നിന്ന് പതുക്കെ വിളിച്ചാലും ബഗ്ദാദിൽ കിടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇത് കേൾക്കും എന്നതാണ് നിങ്ങളുടെ മൂഢവിശ്വാസമാണ്. കാരണം ഒരു കുറച്ച് ആളുകളെങ്ങാനും അധികം കൂടിയാൽ അവർക്ക് കേൾക്കാൻ ലൗഡ് സ്പീക്കറിന്റെ സഹായം ആവശ്യമാണ് എങ്കിൽ ലൗഡ് സ്പീക്കർ പോലുമില്ലാതെ ഇവിടുന്ന് വിളിച്ചാൽ അവിടെ എങ്ങനെയാണ് കേൾക്കുക? അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇസ്ലാമിന്റെ അനുയായികളെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ദീന് മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതല്ല, മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് പരിമിതമാണ്, മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് ശാസ്ത്രീയ നിഗമനങ്ങൾ. അതുകൊണ്ടാണല്ലോ ശാസ്ത്രം അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ശാസ്ത്രം പല തട്ടിലാണ്. ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം ആയി അടുത്ത കാലത്താണ് ശാസ്ത്രം എത്തി നിൽക്കുന്നത്. ഇനി ഇവിടുന്നും കയറുമോ എന്ന് സംശയിക്കണം. കാരണം മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഇനിയുള്ളത് മുഴുവനും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി പരിമിതമായതുകൊണ്ട് ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിച്ചുകൂടാതെ അപകടമാണ്. മാത്രമല്ല, നിങ്ങൾ ഓർത്തു നോക്കൂ, അങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ മുസ്ഹാബ് കൊണ്ട് ഇങ്ങനെ ഖുർആൻ മുസ്ഹാബ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ പെട്ടെന്നൊരു കീഴ്വായി പോയി കഴിഞ്ഞാൽ പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞത് അവൻ ഉദു എടുക്കണം, മുണ്ടൈ കഴുകണം, മുഖം കഴുകണം, വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, തല തടവണം, ചെവി തടവണം, കാല് കഴുകണം എന്നൊക്കെയാ. ഇതൊരു മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? അടിയിലൂടെ ഒരു കാറ്റ് പോയതിന് മുഖവും തലയും കൈയൊക്കെ കഴുകണം എന്ന് പറഞ്ഞതിൽ എന്താണ് യുക്തി എന്ന് ചോദിച്ചാൽ അതിന്റെ യുക്തി നമുക്കറിയില്ല. തിരക്കടില്ല, നമ്മൾ അടുത്തെങ്ങാനുമുള്ള സർവീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കൊണ്ടുപോയി അവനൊന്ന് സർവീസ് ചെയ്യണമെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറെയൊക്കെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട് എന്ന് നോക്കാമായിരുന്നു. പക്ഷെ അങ്ങനൊന്നുമല്ല, ഇസ്ലാം ഉദു എടുക്കണമെന്ന് പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ബുദ്ധി യുക്തി നമുക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ ഔലിയാക്കൾ കേൾക്കുമല്ലേ, അവർക്കൊക്കെ അങ്ങനെയൊക്കെ കഴിവുണ്ടോ, അത് പഠിച്ചവനാക്കലല്ലേ എന്നൊക്കെയുള്ള മൂഢവിശ്വാസം ഭൂമിയിൽ കൊണ്ടുവന്നത് അബൂജഹലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മിഹ്റാജിൽ, ആ മിഹ്റാജിന്റെ ദിവസം ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടും മൂന്നും നാലും ഏഴും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോ അബൂജഹൽ പറഞ്ഞു, അതൊക്കെ എത്ര പെട്ടെന്ന് കഴിയുന്ന സംഭവമാണോ, അതൊക്കെ ഇത്ര പെട്ടെന്ന് കഴിയുന്ന സംഭവമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിക്കനുയോജ്യമല്ലാത്തത് കൊണ്ട് വിശ്വസിക്കാതെ മഹാനായ അബൂബക്കറിനോട് പോയിട്ട് പറഞ്ഞു, അബൂബക്കറേ, നിന്റെ നേതാവ് മുഹമ്മദ് ഇന്നലെ രാത്രി ഏഴാം ആകാശവും അപ്പുറമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നുപോൽ. ഇത് കേൾക്കേണ്ട താമസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ബുദ്ധി കൊണ്ട് ചിന്തിക്കലല്ല, എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞോ? അതേ, നേതാവ് പറഞ്ഞു എങ്കിൽ അബൂബക്കർ വിശ്വസിച്ചു. അങ്ങക്കളമ്പോമാണ് അബൂബക്കറിനക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന അപരനാമം പോലും കിട്ടാനുണ്ടായ കാരണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന ഇഷ്ടപ്പെട്ട ആളുകളുടെ മഹത്തമാകുന്ന അത്ഭുതകരമായ കഴിവ് വിശ്വസിച്ചത് അല്ലാഹും റസൂലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എവിടെ നിന്നും ഔലിയാക്കന്മാരെ വിളിച്ചാൽ അത് കേൾക്കാനുള്ള കഴിവ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട് കേട്ടോ, മഹാന്മാർക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഒമയും എന്ന് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് മഹാനായ ഗൗസുൽ അഅ്ലം പറയുമ്പോ ആ ഗൗസുൽ അഅ്ലമിനെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ തീർക്കാൻ കഴിയും കേട്ടോ. അത് പടച്ച തമ്പുരാൻ കൊടുത്ത ശക്തി കൊണ്ട് മാത്രമാണ്. അല്ലാഹു കൊടുക്കാത്ത കഴിവ് ഭൂമി ലോകത്തൊരു ശക്തിക്കുമില്ല. അതുകൊണ്ട് യജമാനായ റബ്ബ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഔലിയാക്കന്മാർക്ക് നമ്മൾ വിഷമം പറഞ്ഞാൽ അത് കേൾക്കാൻ, നമ്മൾ വല്ല വിഷമവും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാനുള്ള കഴിവ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട് സഹോദരങ്ങളെ. ഇതാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നതെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഔലിയാക്കന്മാർക്കുള്ള സ്ഥാനമാനങ്ങൾ വില വെച്ച കൊടുക്കാൻ എന്റെ സഹോദര സഹോദരിമാരെ ഞാനും നിങ്ങളും തയ്യാറാവണമെന്നതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന ആ കറാമത്ത് വെച്ചുകൊണ്ട് നമ്മളെ വിഷമങ്ങൾ അവരോട് പറയാൻ അവരോട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ പടച്ച റബ്ബ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ദീൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ ആദരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക പോരാ. എന്ത് ഔലിയാക്കള്, എന്ത് മമ്പുറത്തെ തങ്ങള്, എന്ത് ഔസുല്ലാമ, എന്ത് അജ്മീർ ഹാജ എന്നുള്ള നിലക്ക് നമ്മളെ മനസ്സിൽ ഔലിയാക്ക ന്മാരോട് അടിമണി തൂക്കം ധിക്കാരം തോന്നിക്കഴിഞ്ഞാൽ ഈ പുരുസക്കയുടെ ചരിത്രം മറക്കണ്ട ഉമ്മമാരെ, ഈ പുരുസക്കയുടെ ചരിത്രം മറക്കണ്ട യുവാക്കള്, ഒരൽപ്പം വിദ്യാഭ്യാസം കൂടുമ്പോഴേക്ക് കറാമത്തുകളെ യുക്തിക്കനുസരിച്ച് കൊണ്ട് നിഷേധിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ പുരുസക്ക എന്ന് പറയുന്ന മനുഷ്യൻ പ്രഗത്ഭനായിരുന്നു, വലിയ പ്രഗത്ഭനാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഹൗസ് എന്ന് പറയുന്ന ഒരു മഹാന ധിക്കരിച്ചതിന്റെ പേരിലാണ് അവസാനം മരിച്ചാൽ കടന്ന് പുഴുത്ത് ചത്തു എന്ന് വളരെ വ്യക്തമായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. എങ്കിൽ ബൽആമിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏറ്റവും വലിയ ഉന്നതനായ ലോകത്ത് വിരാജിച്ച ബൽആം ആദരിക്കേണ്ടവരെ ആദരിക്കുന്നതിന് പകരം കളിയാക്കിയതിന്റെ പേരിലല്ലേ അവർക്കുള്ള സ്ഥാനമാനങ്ങൾ വകവെക്കാതെ അവരെ പരിഹസിച്ചതിന്റെ പേരിലല്ലേ പ്രഗത്ഭനായ ബൽആമിനെ കുറിച്ച് അല്ലാഹു മസലഹു മസലിൽ കൽബ് അവന്റെ ഉപമ പട്ടിയോടാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുക. മാത്രമല്ല ഭൂമിലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോ നാവ് പുറത്തേക്ക് വന്ന കോലത്തിലാ ജീവൻ പോയത് എന്ന് ചരിത്രം പറയുമ്പോ ആക്കിബത്ത് കേട് വരാതിരിക്കാൻ ആഹ്റം രക്ഷപ്പെടാൻ ആദരിക്കേണ്ടവരെ ആദരിക്കുന്ന സ്വഭാവം എന്റെ സഹോദരന്മാരെ സഹോദരികളെ നമ്മളിൽ ഉണ്ടാവണം. അത് കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഔലിയാക്കളാണ് എന്ന കോലത്തിൽ ആരെങ്കിലും വരുമ്പോഴേക്ക് അങ്ങോട്ട് മുഴുവനും ഓടുന്ന പെണ്ണുങ്ങളായി നമ്മൾ മാറരുത്. ആരെങ്കിലും വെള്ളം ഊതുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും ഒരു അല്പം മുടി വളർത്തി എന്ന് കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും ഒരു പച്ച മുണ്ട് ധരിച്ചിട്ട് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴേക്ക് അങ്ങോട്ട് മുഴുവനും കടന്നു ചെന്നിട്ട് അവരൊക്കെ ഔലിയാക്കളായിട്ട് ബഹുമാനിച്ചാൽ അത് അപകടമാണ്. അപകടമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വലിയാണോ അല്ലേ എന്നറിയാത്തവരാണെങ്കിൽ നമ്മളെ മഹാന്മാരായ ഉസ്താദന്മാരോട് പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പ് വരുത്താതെ അത്തരക്കാരെ കെണിവലയിൽ പോയി പെടുന്നത് സൂക്ഷിക്കണമെന്ന് ഞാൻ ഇടക്ക് നിങ്ങളോട് പറയുക. മാത്രമല്ല ഇവരെ ആദരിക്കാനും ഇവരെ ബഹുമാനിക്കാനും നമ്മൾ തയ്യാറായാൽ നാളെ മഹ്ശറ ലോകത്ത് അവരോട് കൂടെ നമുക്ക് രക്ഷപ്പെടാം. അവര് കാണിച്ച പാതയിലൂടെ സഞ്ചരിച്ചാൽ ആഖിറ ലോകത്ത് നമുക്ക് മാനം കെടാതെ രക്ഷപ്പെടാം. എന്റെ സഹോദരങ്ങള്, ലോകത്തോട് അള്ളാഹുവിനെ ഭയന്ന് കൊണ്ട് ജീവിച്ച് കറാമത്ത് മുഴുവനും കാണിച്ച് ഇസ്ലാമിനെ വേണ്ടി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച മഹാന്മാരുണ്ടോ? അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവര് കാണിച്ച പാതയിലൂടെ ജീവിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. നിങ്ങൾക്കറിയുമോ പണ്ഡിത ലോകത്തെ ഇതിഹാസമായിരുന്ന മഹാനായ ശംസുൽ ഉലമാ, മഹാനായ ശംസുൽ ഉലമയ്ക ഉസ്താദ് നവ്വറ അല്ലാഹു മർക്കദാ ജീവിതം മുഴുവനും ഇസ്ലാമിന്റെ വേണ്ടി ഒഴിഞ്ഞുവെച്ചു. സഹോദരങ്ങള്, ദുന്യാവിൽ വിഹരിക്കാനോ സുഗാഡംബരത്തിൽ മുഴുകാനോ മഹാനായ ശംസുൽ ഉലമ സമയം ചെലവഴിച്ചില്ല. തന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വഴികളിലേക്ക് ജീവിതം ചെലവഴിച്ചതിന്റെ പേരിലല്ലേ മഹാനായ ശംസുൽ ഉലമ ജീവിതം മുഴുവനും ദർസ് നടത്തി ഇസ്ലാമിനു വേണ്ടി ഗർജിച്ചു അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ ആ പണ്ഡിത സൂര്യനെ അധ്വാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നൽകുന്ന മഹത്തായ കഴിവ് എന്താണത്? ഒരു ദിവസം പതാ മഹാനായ ശംസുൽ ഉലമക്ക് സക്കറാത്ത ശംസുൽ ഉലമ ലോകത്തോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ്. ശംസുൽ ഉലമയുടെ ശ്വാസ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, ആശുപത്രിയിൽ കിടക്കുകയാണ്. സുബഹിയുടെ സമയമാണ്. ദിവസവും ആയിരക്കണക്കിന് ദിക്ര് ചൊല്ലി തീർത്തിരുന്ന ശംസുൽ ഉലമ, ദിക്റവും പതിനായിരക്കണക്കിന് ദിക്ര് ചൊല്ലി തീർത്തിരുന്ന ശംസുൽ ഉലമ, തന്റെ കയ്യിലെ തസ്ബീഹമാല താഴെ വെച്ചിട്ടില്ല. തന്റെ കയ്യിലുള്ള തസ്ബീഹമാല താഴെ വെക്കാതെ മഹാനായ ശംസുൽ ഉലമ തസ്ബീഹമാല വലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം ശിഷ്യന്മാരതാ ശംസുൽ ഉലമയുടെ അരികിൽ നിന്ന് യാസീൻ ഓതുമ്പോ യാസീനിന്റെ അവസാനത്തെ ശബ്ദം അങ്ങോട്ട് വരാൻ അടുത്ത് നിൽക്കുമ്പോൾ ശംസുൽ ഉലമ തസ്ബീഹമാല ശ്വാസം വലിച്ച് ചൊല്ലിക്ക് മറിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ സുബഹിബാഗ് പള്ളിയുടെ മുനാരത്തിലൂടെ മുഴങ്ങുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലോകം മുഴുവനും നന്ദി കുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പക്ഷികൾ കലാകലാരവം മുഴക്കാനിരിക്കുമ്പോ പള്ളിയുടെ മുനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്കിന്റെ വിളിയാളം മുഴങ്ങുമ്പോ മഹാനായ ശംസുൽ ഉലമ തന്റെ തസ്ബീഹമാലയുടെ ചലനം നിർത്തിയിട്ട് ബാങ്കിന്റെ ഓരോരോ വാക്കിന് മറുപടി പറയുകയാ ബാങ്കിന്റെ ഓരോരോ ശബ്ദത്തിനും മറുപടി പറഞ്ഞു 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 അവസാനം പള്ളികളുടെ പുനാരത്തിലൂടെ അതാ എന്റെ ഉമ്മമാരെ രക്ഷിതാക്കള് യുവാക്കള് ബാങ്കിന്റെ അവസാനത്തെ ശബ്ദം മുഴങ്ങുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം പള്ളികളുടെ പുനാരത്തിൽ നിന്നുകൊണ്ട് മുഴങ്ങി കേൾക്കേണ്ട താമസം മഹാനായ ശംസുൽ ഉലമ തന്റെ തസ്ബീഹമാല ആഞ്ഞു വലിച്ചു. കാരണം ഈ കേട്ടത് ഞാനിതുവരെ ആയിരക്കണക്കിന് ചൊല്ലിയ ശബ്ദമാണത്. എന്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചത് ഈ ശബ്ദത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. മഹാനായ ശംസുൽ ഉലമ തന്റെ കയ്യിലുള്ള തസ്ബീഹമാല ആഞ്ഞു നീട്ടി വലിച്ചു. എന്നിട്ട് ബാങ്കിന്റെ ശബ്ദത്തിന് മറുപടി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മറുപടി പറയണ്ട താമസം ആ നേതാവിന്റെ കണ്ണ് അടഞ്ഞു പോയി. ആ നേതാവിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹമാല താഴെ വീണുപോയി. ആ നേതാവിന്റെ റൂഹദ സുവലോക സ്വർഗത്തിലേക്ക് പറന്ന് അകന്നു പോയി. കണ്ടോ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഒരു വലിയ ജീവിതമായിരുന്നെന്ന് തെളിയിച്ചില്ലേ? അതുകൊണ്ട് എന്റെ ഉമ്മമാരെ രക്ഷിതാക്കളെ മഹാനായ ശംസുമയുടെ അരികിൽ നിന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആള് ആ കണ്ണടച്ചപ്പോഴതാ യാസീന്റെ അവസാനത്തെ ശബ്ദം പറയുന്നു വൈലൈഹി തുർജഊന. എല്ലാവരുടെയും മടക്കം റബ്ബിലേക്കാണ് അല്ലാഹുവിലേക്കാ. ഇങ്ങനെ ബാങ്കി കൊടുത്ത തസ്ബീഹുമാല താഴവക്കാൻ ബാങ്കിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് തന്റെ ദിക്ർ അവസാനിപ്പിക്കാൻ ബാങ്കിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് ഈ പവിത്രമായ പ്രവർത്തനം നിർത്താൻ സുവലോക സ്വർഗത്തിലേക്ക് പറന്നെടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമ ഈ കൗസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആദരിക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാൻ അവർ കാണിച്ച പാതയിലൂടെ മുന്നോട്ട് എന്റെ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഞാനും നിങ്ങളും തയ്യാറാവണം കേട്ടോ. നമ്മള് സാധുക്കളാണ് പാപങ്ങളാണ് എന്റെ രക്ഷിതാക്കള് അറിവില്ലാത്തവരാണ് വിവരമില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ജീവിതം നയിക്കാൻ കഴിവിന്റെ പരമാവധി ഞാനും നിങ്ങളും മുന്നോട്ട് വരിക പോരാ. അൽ മർഉ മഅമൻ അഹബ്ബാ നമ്മള് മനസ്സിന്റെ ഉള്ളിൽ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയല്ലേ ആഖിറത്തിൽ വരിക. അവിടെ ഹോസുല്ലാതമ വരുമ്പോ അവിടുത്തെ മംഖുത്തുബുസമാൻ സയ്യിദ് അലവിയിൽ മംപുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോ മഹാനായ ഹജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ ലജ്മീരി വരുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമയെ പോലെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ വരുമ്പോ ആ സാധുക്കളായ പിന്നിൽ സാധുക്കളായ നമുക്ക് നിൽക്കണം കേട്ടോ. ആ മഹാന്മാരെ പിന്നിൽ സാധുക്കളായ നമുക്ക് നിന്നിട്ട് അല്ലാഹുവിനോട് പറയണം നാദാ ഞങ്ങള് കഴിവിന്റെ പരമാവധി ആരാധന നിർവഹിച്ചു റബ്ബ്, കഴിവിന്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു റബ്ബ്, കഴിവിന്റെ പരമാവധി ഇഖ്ലാസോടെ ആരാധന നടത്തി അല്ലാ. എന്നാലും ഈ മഹാന്മാരെ അരികിലേക്കെത്താൻ സാധുക്കളായ ജഗൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഔസുല്ലാന്ന് പറഞ്ഞ ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, മമ്പുറത്തെ തങ്ങളെ ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്. അസ്മാവ് അസ്ബഹാബുൽ ബദീ